2020 സെപ്റ്റംബർ 12 ശനിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. തോക്കിൻ നിഴലിൽ കഞ്ചാവു പാഠങ്ങൾ എം എച്ച് വിഷ്ണു, കെ എസ് സന്ദീപ് എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ലഹരിപൂക്കും കേരളം പരമ്പരയുടെ 3-ാം ഭാഗം. കഞ്ചാവ് തഴച്ചുവളരുന്ന ആന്ധ്രയിലെ പാടങ്ങൾക്ക് കാവൽ തോക്കേന്തിയ മാവോയിസ്റ്റുകളാണ്. വിശാഖപട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളായ നരസിപട്ടണം, ചിന്തപ്പള്ളി, പാടേരു മേഖലകളിൽ ഏക്കർ കണക്കിന് കഞ്ചാവു തോട്ടങ്ങൾ. 50,000 ഏക്കറിലേറെ വലിപ്പമുള്ള കഞ്ചാവു തോട്ടങ്ങളുണ്ടിവിടെ. എക്സൈസിനും പോലീസിനുമൊന്നും അടുക്കാനാവില്ല. വല്ലപ്പോഴും പേരിന് കുറെ കഞ്ചാവു ചെടികൾ വെട്ടിനശിപ്പിക്കും. രേഖകളിൽ റെയ്ഡ് നടത്തിയെന്ന് വരുത്താനാണ്. അതും 200 CRPF ഭടന്മാരുടെ സുരക്ഷയിൽ. കുറെ ആദിവാസികൾ പിടിയിലാവുകയും ചെയ്യും. മാവോയിസ്റ്റുകളുടെ വലിയ വരുമാനമാർഗം കൂടിയാണ് ഈ ലഹരി കൃഷി. മാവോയിസ്റ്റ് മേഖലകളിലെ എക്സൈസ് ഓഫീസുകളിൽ ജോലി ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് ഭയമാണ്. പ്രദേശവാസികളെ താൽക്കാലിക ജീവനക്കാരാക്കിയാണ് അവിടുത്തെ എക്സൈസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത്. വാറ്റുകാരെ പിടിക്കുകയാണ് പ്രധാന പണി. പാടേരു എന്ന സ്ഥലത്താണ് മാവോയിസ്റ്റുകളുടെ തോട്ടങ്ങൾ ഏറെയുള്ളത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വാഹനങ്ങൾ എത്തും. ലോഡ് കയറ്റി സുരക്ഷിതമായി വിശാഖപട്ടണത്ത് എത്തിക്കും. അല്ലെങ്കിൽ മൊത്തക്കച്ചവടക്കാരനായ പഞ്ചാബുകാരൻ രാജുഭായിക്ക് ലോഡ് കൈമാറും. ഇയാൾ മൈസൂരിലെ കേന്ദ്രത്തിലെത്തിച്ച ശേഷം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റിവിടും. LSD ലഹരി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ അടിമകളാക്കുന്ന ലഹരിയാണ് LSD. ലൈസർജിക് ആസിഡ് ഡൈഇഥൈൻ അമൈഡ് എന്ന മയക്കുമരുന്നിന്റെ ചുരുക്കപ്പേരാണ് LSD. നാവിലൊട്ടിക്കുന്ന സ്റ്റിക്കറായും ക്രിസ്റ്റൽ രൂപത്തിലുമെല്ലാം ഈ രാസലഹരി ലഭിക്കുന്നുണ്ട്. 8 മുതൽ 12 മണിക്കൂർ വരെ ലഹരി കിട്ടുമെന്നതാണ് LSDക്ക് ഡിമാൻഡ് കൂട്ടുന്നത്. 100 LSD സ്റ്റാമ്പുകളുമായി 3 യുവാക്കളെ അടുത്തിടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്കടുത്തുനിന്ന് പിടികൂടിയിരുന്നു. ഇതിന് 3 ലക്ഷം വില വരും. ഇതിന്റെ 4 ഇരട്ടി ഈടാക്കിയാണ് വിൽപ്പന. LSD ഇപ്പോൾ കേരളത്തിൽ സുലഭമാണ്. ഒരമ്മയുടെ വിലാപം. യാതൊരു പരിചയവുമില്ലാത്ത ഒരു സ്ത്രീയുടെ കോളെത്തിയത് മധ്യകേരളത്തിലെ ഒരു എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്കാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചതോടെ ഒരു ലഹരികടത്തിന്റെ രഹസ്യവിവരങ്ങളാണ് അവർ കൈമാറിയത്. സർ, ഇവിടെ നിന്ന് ഒരു സംഘം യുവാക്കൾ കഞ്ചാവു വാങ്ങാനായി കോയമ്പത്തൂർക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം അവർ KSRTC സൂപ്പർഫാസ്റ്റിൽ മടങ്ങിവരുമെന്നാണ് വിവരം. ഡെപ്യൂട്ടി കമ്മീഷണർ സ്വാഭാവികമായി മറുചോദ്യം ഉന്നയിച്ചു. നിങ്ങൾക്ക് എങ്ങനെ വ്യക്തമായി കാര്യങ്ങളറിയാം? സർ, എന്റെ മകന്റെ കൂട്ടുകാരാണ് അവർ. മകനും ആ സംഘത്തിനൊപ്പമുണ്ടോ എന്ന ഡെപ്യൂട്ടി കമ്മീഷണറുടെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി. പിന്നീട് ആ വീട്ടമ്മ പൊട്ടിക്കരയുകയായിരുന്നു. സർ, ഭർത്താവ് ഗൾഫിലാണ്. ജോലിയുണ്ടെങ്കിലും സാമ്പത്തികമായി കുറെ പ്രശ്നങ്ങളുണ്ട്. ഇളയ മകളെ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിക്കാനായി നിർത്തിയിരിക്കുകയാണ്. എനിക്കൊപ്പം മകൻ മാത്രമാണ് ഉള്ളത്. ഓരോ രാത്രികളും തള്ളി നീക്കുന്നത് എങ്ങനെയെന്ന് എനിക്കേ അറിയൂ. അത്രയ്ക്ക് ഭയചകിതമാണ് ജീവിതം. കൂട്ടുകിടക്കുന്ന അവന് ഒപ്പം രാത്രിയിൽ കഴിയുക ഭയമാണെന്ന് ആ അമ്മ തുറന്നു പറഞ്ഞു. കരച്ചിൽ അവസാനിപ്പിക്കാനാവാത്ത അവരെ സമാശ്വസിപ്പിച്ച് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സംഘം റെയ്ഡിന് പുറപ്പെട്ടു. ആ 5-അംഗ സംഘത്തെ ബസ് സ്റ്റേഷനിൽ നിന്ന് പിടികൂടി. ഫോൺ ചെയ്ത സ്ത്രീയുടെ മകനെ കൌൺസിലിംഗ് സെന്ററിലാക്കിയാണ് എക്സൈസിന്റെ ദൌത്യം പൂർത്തിയായത്. മൂർഖൻ ഷാജി. മധ്യകേരളത്തിൽ കഞ്ചാവിന്റെ കിങ്ങാണ് ഇടുക്കി സ്വദേശിയായ മൂർഖൻ ഷാജി. ഒരിക്കൽ എക്സൈസ് ഇൻസ്പെക്ടർ ഷാജിക്കെതിരെ കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്തു. ഷാജിയുടെ പകപോക്കൽ ഭീകരമായിരുന്നു. ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ മദ്യവും പണവും വെച്ച് വിജിലൻസിനെ കൊണ്ട് കേസെടുപ്പിച്ചു. ഉദ്യോഗസ്ഥനെ ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നീട് സർവീസിൽ നിന്ന് പുറത്താക്കി. ഇതിനെതിരെ ഇൻസ്പെക്ടർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. മൂർഖൻ ഷാജിക്കെതിരെ കേസെടുക്കാൻ പോലീസും എക്സൈസും ഭയപ്പെട്ട സമയം. അതിനിടയിലാണ് ഹാഷിഷ് ഓയിൽ കേസിൽ ഷാജിക്കെതിരെ തിരുവനന്തപുരത്ത് കേസെടുത്തത്. ഇൻസ്പെക്ടറും ഭാര്യയും മക്കളും അന്നത്തെ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിനെ നേരിട്ട് കണ്ട് ഷാജിയുടെ പീഡന വിവരങ്ങൾ അറിയിച്ചു. അന്വേഷണത്തിൽ കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഹൈക്കോടതിയിലെ കേസിൽ ഋഷിരാജ് സിംഗ് നിയമപരമായ സഹായങ്ങൾ ചെയ്തു. കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയതോടെ ഇൻസ്പെക്ടറെ സർവീസിൽ തിരിച്ചെടുത്തു. ഇപ്പോൾ കൊച്ചിയിൽ CI ആണ്. മൂർഖൻ ഷാജി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയെങ്കിലും എക്സൈസ് വകുപ്പിന്റെ അപ്പീലിൽ സുപ്രീംകോടതി ജാമ്യം റദ്ദാക്കി. ഷാജി ഇപ്പോഴും ഒളിവിലാണ്. ക്ലാസിലെ 14 പേർ മരുന്നടിക്കും. തൃശൂരിലെ പ്രശസ്തമായ കലാലയം. കഞ്ചാവ് വലിക്കുകയും വിപണനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 19-കാരനെ എക്സൈസ് പിടികൂടി. ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. പയ്യനെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ ചോർത്തിയെടുക്കുകയായിരുന്നു ഉദ്യോഗസ്ഥന്റെ ലക്ഷ്യം. അവനുമായി കമ്പനിയായതോടെ കാര്യങ്ങൾ തത്ത പറയുന്നതുപോലെ പുറത്തേക്ക്. സർ, എന്റെ ക്ലാസ്സിൽ 14 പേര് കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കും. 3 പേർ പെൺകുട്ടികളും 11 പേർ ആൺകുട്ടികളുമാണ്. കോളേജിലെ 70% പേരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഹോസ്റ്റലുകളിൽ നിരക്ക് 90%. തരിച്ചിരുന്ന ഡെപ്യൂട്ടി കമ്മീഷണർ അവനോട് ചോദിച്ചു, നിനക്ക് ഇതിൽ നിന്ന് മുക്തനാകേണ്ടേ? ആകണമെന്നുണ്ടെങ്കിലും നടക്കുന്നില്ലെന്നായിരുന്നു മറുപടി. ആ ഡെപ്യൂട്ടി കമ്മീഷണർ അവനെ മകനെ പോലെ കണ്ട് വീട്ടിൽ കൊണ്ടുപോയി കൌൺസിലിംഗിന് വിധേയനാക്കി. ലഹരിയിൽ നിന്ന് മുക്തനായ പയ്യൻ എല്ലാ ദിവസവും ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിക്കും. പ്രശസ്തമായ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയും ലഭിച്ചതോടെ പയ്യന്റെ വിവാഹവും ഉറപ്പിച്ചെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ സന്തോഷത്തോടെ പറഞ്ഞു. അരിംകൊലകൾ, വ്യക്തിവൈരാഗ്യങ്ങളും ബിസിനസ് വൈരങ്ങളും തുടങ്ങി കുടിപ്പകയും രാഷ്ട്രീയ വിദ്വേഷങ്ങളും വരെ തീർക്കാൻ ഗുണ്ടാസംഘങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് വ്യാപകമായതോടെയാണ് ലഹരി കച്ചവടവും വർദ്ധിച്ചത്. അമിതമായി പലതരം ലഹരി വസ്തുക്കൾ നൽകി ചെറുപ്പക്കാരെ ചെകുത്താന്മാരാക്കിയാണ് അരിംകൊലകൾ ചെയ്യാൻ തള്ളിവിടുന്നത്. തലസ്ഥാനത്തുണ്ടായ അരിംകൊലകളിലെല്ലാം മയക്കുമരുന്ന് മാഫിയയുടെ കരങ്ങളുണ്ടായിരുന്നു. നിരവധി ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ ലഹരിക്ക് അടിമകളായ കുട്ടികളുമുണ്ട്. ഫ്ളാറ്റുകളിലും ഹോട്ടലുകളിലും വിദ്യാർത്ഥിനികളടക്കം പങ്കെടുക്കുന്ന ലഹരി പാർട്ടികൾ സജീവമാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഫ്ളാറ്റുകളിൽ തമ്പടിച്ച് ലഹരി ഉപയോഗിക്കുന്നതും പതിവ്. കഞ്ചാവ് ലേഹ്യവും തലസ്ഥാനത്ത് സുലഭമാണ്. ലഹരി വ്യാപാരത്തിന് മെട്രോ നഗരമായ കൊച്ചിയേക്കാൾ വലിയ ശൃംഖലയാണ് തലസ്ഥാനത്തുള്ളത്.